You're with SBS Radio.
നമസ്കാരം ഡോക്ടർ മാത്യു ജോർജ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
ഡോക്ടർ മാത്യു. ഫെബ്രുവരി 4-ാം തീയതി വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു. ഇതോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് പല ഭാഗങ്ങളിലും അവബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ എന്നുള്ളത് ഒരു സാധാരണ വാക്കായി മാറുന്നതായി നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു ദൈനംദിന ജീവിതത്തിൽ ഈ വാക്ക് ഇപ്പോൾ മാധ്യമങ്ങളിലായാലും വീടുകളിലായാലും ഉപയോഗിക്കുന്നതായി കാണുന്നു? ഇത്രമാത്രം മാറ്റം വന്നതിൻ്റെ ഒരു കാരണം എന്താണ്?
താങ്ക് യു ഫോർ ഹാവിങ് മീ. ക്യാൻസർ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായ കാരണം നമ്മുടെ ഇൻക്രീസ് ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്ത് ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വി സി മോർ ഓഫ് എൽഡർലി പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ഇൻ ദ ഹോസ്പിറ്റൽസ്. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഘടനയിലും വ്യത്യാസം ഉണ്ടാകുന്നു. ശരീരത്തിലെ മ്യൂട്ടേഷൻസ് ഉണ്ടാകാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മ്യൂട്ടേഷൻസ് ആണ് കൂടുതലും ക്യാൻസറിലേക്ക് എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽസിലെ ചില കാരണങ്ങൾ, ലൈക്ക് സ്മോക്കിങ് അതുപോലെ കാര്യങ്ങളൊക്കെ ഈ മ്യൂട്ടേഷനെ കുറച്ചുകൂടെ കൂട്ടാനായിട്ട് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആൻസറിങ് ടു യുവർ ക്വസ്റ്റ്യൻ, ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് അതിൻ്റെ പ്രധാന കാരണം. പിന്നീട് നമ്മുടെ ശരീരത്തിലുള്ള ഇൻക്രീസ് മ്യൂട്ടേഷൻ അഡ്വാൻസസ്.
വളരെയധികം ബ്രേക്ക് ത്രൂസും മറ്റു ചികിത്സാ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ ആധുനിക ആരോഗ്യ സംവിധാനങ്ങളിൽ വന്നു കഴിഞ്ഞു ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളിൽ. ഇതിൽ കാർട്ടി സെൽസ് എന്നുള്ളത് റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുത്തുന്നതായിട്ടാണ് പറയുന്നത്. ഇതേക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം, എന്താണ് ഈ ചികിത്സാ രീതി എന്നുള്ളത്.
അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്യാൻസർ ചികിത്സയിലെ സ്പെക്ട്രം എവിടെ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഒരു 42-ലാണ് നമ്മൾ ഈ കീമോതെറാപ്പി എന്ന് പറയപ്പെടുന്ന സംഭവം അതിനെപ്പറ്റി ആദ്യം അറിയുന്നതും അതിനുശേഷം ഓരോ ഡ്രഗുകളും ആദ്യം കുറേ ഡ്രഗുകൾ പുറത്തു വരുന്നു. അതിനുശേഷം 1972-73 നമ്മളിങ്ങനെ ഒരു ക്യാൻസർ ചികിത്സാ ശാഖ തന്നെ മെഡിസിൻ രൂപപ്പെട്ടു വരുന്നത്. അതിനു മുമ്പ് അതിനെപ്പറ്റി ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പാടായിരുന്നു. ഒരു 72-80 കാലങ്ങളിൽ കീമോതെറാപ്പി ഡ്രഗുകളുടെ ഒരു പുതിയ ഡ്രഗുകൾ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 80-ലാണ് ഒരു പുതിയ ഡ്രഗ് വരുന്നത്. അതിനുശേഷം 2000 വരെ യാതൊരു ഒരു പുതിയ ന്യൂ ഡ്രഗുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. 2000 യഥാർത്ഥത്തിൽ ഒരു വലിയ ചേഞ്ച് സംഭവിച്ചത്. 2000 സംഭവിച്ചതാണ് ഈ ഇപ്പം നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം ക്രോണിക് മയലോയിഡ് ലുക്കീമിയയിലെ ഒരു ചികിത്സാ രീതി. അത് തന്നെ നമ്മൾ പറയുന്ന പേര് ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് എന്നും. അപ്പൊ ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസർ സെല്ലിനെ അനലൈസ് ചെയ്ത് അതിന് മ്യൂട്ടേഷൻ ഈ ഡ്രൈവർ മ്യൂട്ടേഷൻസ് കണ്ടുപിടിച്ച് അതിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ മരുന്നുകൾ കണ്ടുപിടിക്കുക, അതാണ് ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് 2000 അത് സംഭവിക്കുന്നത്. അതിനുശേഷമാണ് ഒരു വലിയൊരു ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് സംഭവിച്ചത്. ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് അതായത് ഓരോ പേഴ്സണലൈസ്ഡ് കെയർ ആണെങ്കിൽ പറയാം, ഓരോ പേഷ്യൻസിന്റെയും സെൽസും കോശങ്ങളും പരിശോധിച്ച് ടാർഗറ്റ് ആ മ്യൂട്ടേഷൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ചികിത്സാ വിധി തുടങ്ങി. അപ്പൊ 2010 വരെ അതിന്റെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. പക്ഷെ അവിടെ സംഭവിച്ച എന്താണെന്ന് വെച്ചാല് ഈ ചികിത്സ കൊണ്ട് ഒരു ചെറിയ തോതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു സർവൈവൽ ഫിഗറിൽ വലിയൊരു മാറ്റങ്ങൾ അവർ കണ്ടില്ല. അത് കാരണം എന്താന്ന് വെച്ചാല് ഇതൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-3 കഴിയുമ്പോഴത്തേക്ക് ഈ സെൽസ് റെസിസ്റ്റന്റ് ആകുന്ന ഡ്രഗ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ടാർഗറ്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞത്. 2010 ചികിത്സാ വിധികൾ വീണ്ടും മാറി. 2010 ഇമ്മ്യൂണോതെറാപ്പി ചികിത്സാ വിധി വന്നത്. അതൊരു വലിയ റെവല്യൂഷണറി ട്രീറ്റ്മെന്റ് ആയിരുന്നു സംഭവിച്ചു 2010. അതായത് നമ്മുടെ ശരീരത്തിലെ ഡിഫെൻസ് മെക്കാനിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ ക്യാൻസറിനെ തോൽപ്പിക്കുന്ന ചികിത്സ, അതാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് ഉദ്ദേശിച്ചത് 2010. അവിടെ നിന്നാണ് പിന്നെ ഈ ഇമ്മ്യൂണോ തെറാപ്പിയെ പറ്റിയൊക്കെയുള്ള ഈ ഡിഫൻസ് മെക്കാനിസം കൊണ്ടുള്ള ചികിത്സയെ പറ്റി. അവർ ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ ഓൺ കാർട്ടിസെൽ എന്ന് പറയുന്ന ഈ ചികിത്സാവിധി, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റത്തിൽ ടി സെൽസിന് പുറത്തെടുത്തിട്ട് ഒരു ജനറ്റിക് റീഎഞ്ചിനീയറിംഗ് മെക്കാനിസത്തിൽ കൂടെ അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ തിരിച്ച് വീണ്ടും ശരീരത്തിലേക്ക് കയറ്റുക, അതാണ് കാർട്ടിസെല്ലിന്റെ ശരിക്കും ഒറ്റ വാക്കി പറഞ്ഞാൽ ഉള്ള മേലെന്നുള്ള പറയാം. ഡിഫൻസ് സെൽസ് ടി സെൽസിനെ പുറത്തെടുത്ത് അത് ശരീരത്തിന് പുറത്തെടുത്ത് ജനറ്റിക് റീഎഞ്ചിനീയറിംഗ് ടെക്നിക്കിൽ അതിനെ മാറ്റി അത് വീണ്ടും ശരീരത്തിൽ തിരിച്ചു ഏൽപ്പിക്കുക. അത് പറയുമ്പം കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സാവിധിയാണ്. മെഡിക്കലിൽ തന്നെ ഒരു $500,000 ചികിത്സയാണ്.
ഡോക്ടർ, ഒരു വ്യക്തത കിട്ടാനായിട്ട്, ഇപ്പോൾ കാർട്ടി സെൽസ് ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിലെ ആ സെൽസിനെ റീ എഞ്ചിനീയർ ചെയ്ത് തിരിച്ചു വീണ്ടും ശരീരത്തിലേക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.
അത് പ്രധാനമായിട്ടും ഈ ഇപ്പൊ അതിന് യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ കാണുന്ന അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL എന്ന് പറയുന്നതും, പിന്നെ ലിംഫോമ ബി സെൽ ലിംഫോമ റിഫ്രാക്ടറി ബി സെൽ ലിംഫോമ, ഈ രണ്ട് രോഗങ്ങൾക്കുമാണ് ഇത് വളരെ നല്ല റെസ്പോൺസും സർവൈവൽ ചെയ്യാനും കിട്ടുന്നതെന്ന് പറയുന്നത്.
ഡോക്ടർ, അപ്പോൾ ഈ ഇമ്മ്യൂണോ തെറാപ്പിയെ കുറിച്ചുള്ള ഒരു പഠനങ്ങൾ പുരോഗമിച്ചതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഏത് ഘട്ടത്തിലാണ് അതൊരു വലിയൊരു മാറ്റം ക്യാൻസർ ചികിത്സയിൽ വരുത്തുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച്?
ഈ ട്രീറ്റ്മെന്റ് ശരിക്കും ആരംഭിക്കുന്ന 2010. ഇത്രയും നാട് നമ്മൾ വർഷങ്ങളായിട്ടും കരുതിയിരുന്നത് ക്യാൻസർ സെൽസിനെ ഈ കീമോതെറാപ്പി കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ്. ആ കണ്ടുപിടിച്ച ആളാണ് പ്രൊഫസർ ഹോഞ്ചോ, അത് ജാപ്പനീസ് പ്രൊഫസർ. അദ്ദേഹമാണ് ഈയിടെ കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയത്. എനിക്ക് തോന്നി മെഡിക്കൽ ഫീൽഡിലെ ഒരു ഒരു ലാൻഡ്മാർക്കായിരുന്നു അത്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ വിധി അതൊരു ക്യാൻസർ ട്രീറ്റ്മെന്റിലെ ഒരു റെവല്യൂഷണറി ആണ്. അതിന്റെ സൈഡ് ഇഫക്ട്സുകൾ തന്നെ അല്പം ഡിഫറെന്റ് ആണ്, കീമോതെറാപ്പി പോലെ അല്ല. കീമോതെറാപ്പിയിൽ നമുക്ക് മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള പ്രശ്നം, വോമിറ്റിങ്ങും നോസിയായും മൗത്ത് അൾസേഴ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണോ തെറാപ്പിയിൽ അത് വേറെ രീതിയിൽ, അതായത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തെ ഓവർ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് അത് ആ സെൽസ് ടി സെൽസ് നമ്മുടെ നോർമൽ പല ഓർഗൻസിനെ അത് ചിലപ്പം അറ്റാക്ക് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ആ ടി സെൽസ് ചിലപ്പോൾ നമ്മുടെ ലങ്സിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാം, ചിലപ്പം നമ്മുടെ തൈറോയിഡിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ ചില വേറെ തരത്തിലുള്ള സൈഡ് ഇഫക്ട്. അതുകൊണ്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് സൈഡ് ഇഫക്ട്സ് ഇല്ലാത്തതാണ് എന്ന് ധരിക്കരുത്. പക്ഷെ ആ സൈഡ് ഇഫക്ട്സുകൾ
വ്യത്യസ്തമാണ്, കീമോതെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമാണ്.
ഓക്കെ,
അപ്പോൾ ഡോക്ടർ, കീമോതെറാപ്പിയെ കുറിച്ചും ഇമ്മ്യൂണോതെറാപ്പിയെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ടിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർട്ടി സെൽസ് എന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഫലപ്രദമായി കണ്ടുവരുന്നു, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷകൾ കൂടുതലാണെന്ന് ആണ് പറയുന്നത്. അത് ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കാൻ കഴിയുമോ? എങ്ങനെയാണ് അതിൻ്റെ വിലയിരുത്തുന്നത്?
തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കൺസെപ്ഷൻ ഡെവലപ്പ് ചെയ്ത ഒരു ഒരു സംഭവമാണ്, ഒരു 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 ചികിത്സാ വിധിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി സെൽസും ആ ഡിഫൻസ് സെൽസിനെ പുറത്തെടുത്ത് ജനറ്റിക് റീഎഞ്ചിനീയറിംഗിൽ കൂടെ തിരിച്ചു കൊടുക്കുക, അതാണ് അതിൻ്റെ കറക്റ്റ് പറയാം. മറ്റേത് കറക്റ്റ് ട്രീറ്റ്മെന്റ്. ഇത് ഒരു ഈ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ നിന്നും ആളുകളെ ഡെവലപ്പ് ചെയ്തെടുത്ത് വന്ന ഒരു ചികിത്സയാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം ഓർത്തോളണം, ഈ ചികിത്സ കൂടുതലും ഈ ബ്ലഡ് ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസിലാണ് ഇപ്പം കണ്ടുവരുന്നത്. സോളിഡ് ട്യൂമേഴ്സിൽ അതിൻ്റെ ട്രയൽസുകളൊക്കെ നടക്കുന്നുണ്ട്. സോളിഡ് ട്യൂമേഴ്സ് എന്ന് ഞാൻ പറഞ്ഞാൽ ലങ്ങ്, പാൻക്രിയാസ്, ലങ്ങ് അതുപോലെയുള്ള ട്യൂമേഴ്സ്. സോ അതുകൊണ്ട് സോളിഡ് ട്യൂമേഴ്സ് അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് എന്ന് അത്ര അറിവില്ല. പക്ഷേ മറ്റ് ബ്ലഡ് ക്യാൻസേഴ്സിൽ പിന്നെ പോലെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, ലിംഫോമ, റിഫ്രാക്ടറി ലിംഫോമയില് അത് യൂസ്ഫുൾ ആയിട്ട്
വരും. ഓക്കെ, അപ്പോൾ കാർ ടി സെൽസ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വളരെയധികം പഠനങ്ങളും മറ്റും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചികിത്സാ രീതി ഇപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെടുത്തി.
അതായത് കഴിഞ്ഞ വർഷത്തെ 2017 or 2018 പറഞ്ഞില്ല, നമ്മുടെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ അഡ്വാൻസ്മെന്റ്സ് ഇൻ ക്യാൻസർ എന്ന് പറഞ്ഞ ഓരോ വർഷവും ഇങ്ങനെ അവര് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. അതിനകത്ത് ആ റിപ്പോർട്ടിൽ അവര് ഏറ്റവും അധികം സംസാരിക്കുന്നത് കാർ ടി സെല്ലിനെ പറ്റിയാണ്. കാരണം അവര് കൂടുതലും പ്രതീക്ഷ പുലർത്തുന്നത് ഈ കാർ ടി സെൽ ട്രീറ്റ്മെന്റിനെ പറ്റി.
പുതിയൊരു ചികിത്സ ഡോക്ടർ, അപ്പോൾ ഇത് ഓസ്ട്രേലിയയിൽ എത്രമാത്രം ആ ഒരു ചികിത്സാ രീതി വന്നിട്ടുണ്ട്?
ഇത് അറിയാമല്ലോ, ഇതൊരു ക്ലിനിക്കൽ ഓപ്ഷനായിട്ട് ഒരു ജനറലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ ചില ടെർഷ്യറി സെന്റേഴ്സിൽ ഇത് അവൈലബിൾ ആണ്.
ഡോക്ടർ, അപ്പോൾ ഇപ്പോൾ പല മാറ്റങ്ങളും സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കാർ ടി സെൽസ് ഇമ്യൂണോതെറാപ്പിയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെ മുന്നോട്ട് വരുന്നു. അപ്പോൾ ഈ കീമോതെറാപ്പിയുടെ ഒരു റെലവൻസ് ഇല്ലാതാവുകയാണോ ചെയ്യുന്നത്?
ഒരിക്കലും അല്ല, കീമോതെറാപ്പിക്ക് ഇപ്പോൾ അതാണ് ബേസിസ്, ട്രീറ്റ്മെന്റിന്റെ ബേസിസ്, അത് തന്നെയാണ് കീമോതെറാപ്പി, ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ്, ഹോർമോൺ ട്രീറ്റ്മെന്റ്, അതെല്ലാം തന്നെ ചികിത്സാ വിദ്യകളാണ്. കീമോതെറാപ്പിക്ക് യാതൊരു വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ട്യൂമേഴ്സിൽ കീമോതെറാപ്പിയുടെ ബെനിഫിറ്റിനേക്കാളും ഇമ്യൂണോതെറാപ്പിയുടെ ബെനിഫിറ്റ് കാണും, കൂടുതൽ കാണും. ഉദാഹരണത്തിന് ലങ് ക്യാൻസറിൽ അതിന് കൂടുതലും ആ ബെനിഫിറ്റാണ് കാണുന്നത്. അതുകൊണ്ട് കീമോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ വിദ്യ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കീമോതെറാപ്പിയുടെ ആ റോളുണ്ട്, പക്ഷെ ആ അവിടെ നിന്ന് നമ്മൾ പ്രോഗ്രസ് ചെയ്യുക, പുതിയ ചികിത്സാ വിദ്യയിലേക്ക് മാറി. പല സമയത്ത് നമ്മൾ കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇമ്യൂണോതെറാപ്പി തുടങ്ങുന്നത്. ചില സമയത്ത് കീമോതെറാപ്പി ഇമ്യൂണോതെറാപ്പി കോമ്പിനേഷൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ ചികിത്സാ വിധി തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെയായിട്ട് കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് ഇല്ല എന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്.
എന്തായാലും ഡോക്ടർ മാത്യു ജോർജ് അർബുദ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ മേഖലയിൽ വന്നിരിക്കുന്ന മുന്നേറ്റങ്ങളെക്കുറിച്ച് വേൾഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.